മഹത്തായ വിശുദ്ധ ഖുർആൻ സത്യത്തിൽ ഇവിടെ ഒരുപാട് പ്രവാചകന്മാർ ഇവിടെ രംഗപ്രവേശനം ചെയ്തു. എന്നാൽ ഓരോ കാലഘട്ടത്തിലും ഔദ്യോഗികമാകുന്ന ഓരോ കാലഘട്ടത്തിലും പടത്തിറങ്ങി ഇവിടെ പറഞ്ഞയച്ച പ്രവാചകന്മാർക്ക് വ്യത്യസ്തമായ കഴിവുകളും പടത്തിറപ്പും തന്നെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം മഹാന്മാരായ പ്രവാചകന്മാരെ സമൂഹത്തിലേക്ക് ചാരോകുമ്പോൾ പ്രബോധന ഗോതിലേക്ക് അവരിറങ്ങുമ്പോൾ ആ സമൂഹം നേടിയെടുത്ത കഴിവുകളായിരുന്നു അതാത് പ്രവാചകന്മാർക്ക് പടത്തിറപ്പിച്ചു വരാനുണ്ടെന്ന്. ഉദാഹരണത്തിൽ മഹാനായ കിഴികുമാരി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തപ്പോൾ ആ സമൂഹം കൃത്യത്തിൽ മാരണത്തിലും സിഹറിലും ഇങ്ങനെ തുടങ്ങുന്ന വലിയ സിഹറൊക്കെ വലിയ നൈപുണ്യം നേടിയവരായി. എന്നാൽ അവരുടെ സിഹറും അവരുടെ മാരണവും എല്ലാം ഒഴുക്കുന്ന രീതി അതൊക്കെ അഭിനയിക്കുന്ന രീതിയിലുള്ള അപാരമായ ശക്തി മഹാനായ മൂസനബി അലൈഹിസ്സലാം അഥവാ ഒരു പടി തന്റെ മോശനായ ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹിസ്സലാം നൽകിയ ആ പടി കൊണ്ട് അല്ലാഹു ബഹാനോത്തല വലിയ ഒരു ഭാഗത്ത് ഉറപ്പ് നിൽക്കുന്ന പാറയിൽ അടിച്ചപ്പോൾ ആ പാറയിൽ നിന്ന് വെള്ളങ്ങൾ ഒഴുകുന്നതിന് ഇന്നൊരു ഭാഗത്ത് ഒഴുകുന്ന കളക്കുന്ന നവപ്പുഴയ്ക്ക് ചാരിച്ചൊഴുകുന്ന നദിയിൽ ആ വടി കൊണ്ടടിച്ചപ്പോൾ സമൂഹത്തിന്റെ സുഖനിരമായിയിൽ കടന്നിട്ടില്ലാനുള്ള വഴി ഇവിടെ ശ്രദ്ധിച്ചു. മറ്റിടത്തിൽ ശത്രുക്കളുടെ മുന്നിൽ ആ വടിയിലിട കിട്ടപ്പോൾ ശക്തമായി കർമ്മമായി മാറുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ടുറപ്പുസുമല്ല മഹാനായ ബഹുമാനപ്പെട്ട ഊർജ്ജനവി അലൈഹിസ്സലാമിനു. മാത്രമല്ല അവരുടെ എല്ലാവിധ സിഹറിനെയും അവരുടെ മാരണത്തെയും അനുഭവിക്കുന്ന മഹാ അത്ഭുതം ബഹുമാനപ്പെട്ട മൂസനബി അലൈഹിസ്സലാമിക്ക് നൽകുമ്പോൾ തൊട്ടടുത്ത മഹാനായ പ്രവാചകൻ അയ്യസ്സനബി അലൈഹിസ്സലാമിക്ക് അല്ലാഹു നബി ആഗ്രഹിച്ചത് ആ സമൂഹം നേടിയെടുത്ത വൈദ്യത്ത് ഒമ്പിച്ച് നൈപുണ്യം നേടിയ സമൂഹമായിരുന്നു അയ്യസ്സനബി അലൈഹിസ്സലാമിന്റെ സമൂഹം. ആ സമൂഹത്തിൽ വലിയ കഴിവ് നൽകിയവരോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട സമൂഹത്തെ നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാനായ അയ്യസ്സലമി അലൈഹിസ്സലാമിന്റെ എല്ലാ വൈദ്യരംഗത്തും അതിജീവിക്കാനുള്ള മഹാത്ഭുതം തന്നെ നൽകുകയുണ്ടായി. തന്റെ കരങ്ങളെ കൊണ്ട് കുട്ടരോഗിയെ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് രോഗിയെ തടകുമ്പോൾ പെട്ടെന്ന് കുട്ടരോഗം വെള്ളപ്പാണ്ട് രോഗം മാറിപ്പോകുന്ന അവസ്ഥാ വിശേഷം അല്ലാഹു സഹായം നൽകുകയാണ്. എന്തിനേറെ പരിച്ചു കിടക്കുന്നവരെ ഉംബേദിനില്ല എന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ള കഴിവുകളെ മഹാനായ ബഹുമാനപ്പെട്ട ഈസാനവി അലിസ്ലാത്തു മൊത്തരാജന് നൽകി ആദരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉംബീനികളെ മഹാനായ ഹബീബുമായി നിങ്ങൾക്ക് തന്റെ സമൂഹം നേടിയെടുക്കുന്ന ഏറ്റവും വലിയ കഴിവുകളൊക്കെ അതിജയിക്കുന്ന തരത്തിലുള്ള അപാരമായ കഴിവായിരുന്നു മഹാനായ ഹബീബുമായി ഭൂജാതരാകുമ്പോൾ ആ മക്കാരായ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒട്ടിയും നേടിയെടുത്ത ഏറ്റവും വലിയ കഴിവ് കിട്ടിയായിരുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രഭാര്യം. ഓരോ കവിയുടെയും ഓരോ ഗോത്രത്തിന്റെയും അതിശക്തമായ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ആ സാഹിത്യകാരന്മാരിൽ ഏറ്റവും കഴിവുള്ള സാഹിത്യകാരനായിരുന്നു ഇംബ്രൂ ഫേസി എന്ന് പറയുന്നവ വ്യക്തി കവി. ആ ഇംബ്രൂ ഫേസിന്റെ ശാസ്ത്രത്തിലെ കഴിവ് തന്നെ അപാരമായിരുന്നു. പാരമ്പര്യമായി മക്കൾക്ക് പോലും പിതാവിന്റെ ശക്തമായ സാഹിത്യത്തിന്റെ കഴിവ് അവർ നേരിട്ടുള്ള സ്വഭാവമായിരുന്നു. പരമസ്ഥലത്തിൽ ആ മക്കാരിലെ വൈദ്യങ്ങളിലെ കവികളായിരുന്ന ഇമ്പ്രീസിനോട് അവിടത്തുകാരായ കവികൾക്ക് ശക്തമായ അസൂയ തോന്നുകയാണ്. അങ്ങനെയാണല്ലോ കച്ചവടക്കാർക്ക് കച്ചവടക്കാരോടായിരിക്കും ഓർക്കില്ല, പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരോടായിരിക്കും ഓർക്കില്ല. അങ്ങനെ ഓരോ മേഖലകളിലോട്ടായിരിക്കും അസൂയുണ്ടാവുക. ഏതായാലും മഹാനായ ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആനിന്റെ ആ സാഹിത്യ ഗ്രന്ഥിയുടെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കഴിവ് നേടിയ സാഹിത്യകാരന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എംബുൽ കൈസിനോട് അസൂയ മൂല്യത്തിൽ അവിടുത്തെ സാഹിത്യകാരന്മാർ എംബുൽ കൈസിന്റെ വധവിധത്തിലാണ് ചെയ്തത്. അങ്ങനെ എംബുൽ കൈസിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ആ എംബുൽ കൈസ് അവരോട് തിരിഞ്ഞപേക്ഷിക്കുകയാണ്, എന്റെ അവസാനത്തെ ആഗ്രഹമാണ് നിങ്ങൾ നിറവേറ്റണം. അവർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അവസാനം മരിക്കാതെ കിടക്കുന്ന എംബുൽ കൈസിന്റെ ആഗ്രഹം പ്രസന്നമായിരുന്നില്ല, ഒരു അര വൈസ് ഒരു കവിതയുടെ പകുതി ഭാഗം അവർക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കൊടുത്തുകൊണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾ കൊടുക്കണം, ഇതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അവർ വായി എടുത്ത് വായിച്ചു നോക്കി, ഇതിൽ കൊല്ലുന്ന പരിയായിരം കുറിച്ചുള്ള സൂചനയില്ല, മറ്റൊന്നുമല്ല. അവർ അനുഭവിച്ചായിരുന്നു ഇവിടെ കയ്യും ഇത് തുടങ്ങുന്ന അര വലിച്ച് മാത്രമായിരുന്നു എഴുതി കൊടുത്തിരുന്നത്. ഈ വലിപ്പമായിട്ട് പലയാണെങ്കിൽ തന്റെ ഇംബ്രൂൺ കേസിന്റെ പത്തരയിലേക്ക് എത്തിക്കൊള്ളുന്നു. അവിടെ ഇംബ്രൂൺ കേസിന്റെ രണ്ട് പെൺകുട്ടികൾ, എംബ്രൂൺ കേസിന്റെ രണ്ട് പെൺമക്കൾ ഉരളിൽ പിന്നെ ബോധം കൊടുത്ത് ഇരിക്കുകയാണ്. ഈ വേളയിലാണ് പലയാളികളായ സംഘം പിതാവാകുന്ന ഇംബ്രൂൺ കേസിന്റെ എഴുപ്പുമായിട്ട് ഇവരെ പ്രതീക്ഷിക്കുന്നത്. വലിയ സാഹിത്യ സംഭാഷകാരനായ സാഹിത്യ പ്രടുക്കളിൽപ്പെട്ട ഇംബ്രൂൺ കൈസിന്റെ മക്കൾ സാഹിത്യകാരന്മാരാണ്. അവരെ അനുഭവിച്ചത് വായിച്ചു നോക്കി, പിന്നെയും അവർ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വൈപ്പിന്റെ പകുതി വൈപ്പ് മറ്റൊന്നുമല്ല, ഇതിന്റെ പകുതി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരതിന്റെ വൈപ്പ് പകുതി ചേർക്കുകയാണ്. നിങ്ങളുടെ പിതാവായ ഇംബ്രൂൺ കൈസ് കൊല്ലപ്പെട്ടിരിക്കുന്നു, ഈ കൊലയാളികൾ നിങ്ങളുടെ അരിക്കൽ നിൽക്കുകയാണ് എന്നൊരു പൂജത്തിലും ഇടിക്കുന്ന വരട്ടെ എടുത്തിട്ട് കൊലയാളികൾ അടിച്ചുകൊള്ളുകയും ചെയ്തു. ഇത് സാഹിത്യത്തിന്റെ അപാരമായ സ്വാധീനം ചെലുത്തിന്റെ പേരിലായിരുന്നു. ഇത്ര സാഹിത്യ സംപ്രാപ്തങ്ങളുടെ ചെറിയായിരുന്നു മഹാനായ ഹബീബുല്ലാഹി ബ്രഹ്മാപരിവർത്തന മാസങ്ങൾ മഹത്താരിമാരുമായി രംഗപ്രവേശനം ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ, ഒരു താഴ്ത്തിയതിൽ കുർആനിന് വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ, അതിന്റെ ഒരു ഉത്സാഹത്തിനോട് ഒരുമിച്ച് കൂടിയപ്പോൾ മഹത്താരിക്കുന്ന വിശുദ്ധ കുർആനിന്റെ ഒരു മഹത്വം പറയാൻ രീതിയിൽ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പ്രവാസികൾ എത്തിച്ചേർക്കും യഥാദൃശികളും നേരിടുകയാണ്. എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ, ആ അത്ര വലിയ സാഹിത്യ സംപ്രാപ്തികളെ ൂറ്റാണ്ടുകളപ്പുറം മഹത്താരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയ സാഹിത്യ സംപ്രാപ്തികളാണ്. പക്ഷേ നിങ്ങളുടെ കാര്യം ചെയ്യുക, നിങ്ങൾ മഹത്താരിക്കുന്ന വിശുദ്ധ ഖുർആൻ മുഹമ്മദാണിത് പിന്നെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത് പല രീതിയിൽ ഉണ്ടാക്കപ്പെട്ടതാണ് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നൊക്കെ നിങ്ങൾ പറയുകയെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, നൂറ്റാണ്ട് പതിനാറുകൾക്ക് മുമ്പ് എന്റെ വിളിച്ചു നിങ്ങളും ബാഹു അല്ലാത്ത ഒരു ശുഭദാനത്തിനുണ്ടോയില്ല. അള്ളാഹു എന്നാണ് ഏത് സഹായികളെയും നിങ്ങൾ വിളിച്ചോളൂ എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ നിസ്സാരപ്പെട്ട ഒരു സൂറത്തിന്റെ ഒരു സൂക്തത്തിന്റെ തുല്യമായ ഒരു സൂക്തം നിങ്ങൾ കൊണ്ടുവരുന്നത് അള്ളാഹു സുബ്ഹാനഹു വിളിച്ചു. പക്ഷേ ഇന്ന് വരേക്കും അല്ലെങ്കിൽ ക്യാമനാളുവരേക്കും അതിന്റെ തത്തുല്യമായ ഒരു ഒരു സൂറത്ത് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാലോ അതിന് ശ്രമിച്ചിട്ടുള്ളതാണോ സാഹിത്യ സംഭാഷകാർ? അന്ന് തന്നെ ആറ് മാസക്കാലം അവിടുത്തെ ഏറ്റവും നല്ല സാഹിത്യകാരന്മാരെ ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് ഭക്ഷണവും വെള്ളവും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിന്റെ മഹത്തായ ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ ഉണ്ടാക്കാൻ അവർ ശ്രമം നടത്തി. പക്ഷേ ആറ് മാസക്കാലം കഴിഞ്ഞിട്ട് എഴുതി ഉണ്ടാക്കിയ സാഹിത്യ പ്രവൃത്തി ഏതുണ്ടാക്കിയ ഖുർആനിന്റെ ആ ബുക്കിന് പകരമുണ്ടാക്കിയ എഴുത്തുകളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ പരിശോധന സമൂഹത്തിനിരിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഏത് വഴി ഉണ്ടാക്കുന്നോ അതിന്റെ മേലേക്ക് ഒരു വരയിട്ടിരിക്കുന്നു, അടവൊക്കെ വിട്ടിരിക്കുകയാണ്. അവർ വിചാരിച്ചു ഇത് വേറെ ഏതോ ഒരു ഭാഷയാണ് എന്ന്. പക്ഷേ സത്യത്തിൽ അവരൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഓരോ ആഴ്ചയിലും ഒരു പരിശോധിച്ചു നോക്കും. ഖുർആനിന്റെ കഥതയോടും ഖുർആന്റെ സാഹിത്യത്തോടും തത്തുല്യമാകുന്നുണ്ടോ ഇല്ലയെന്ന്. പക്ഷേ ഒരിക്കലും ജോലിക്കാതെ വരുമ്പോൾ അത് വീണ്ടും ഓരോ വിട്ടുകയാണ്. ഇങ്ങനെ അവസാനം അള്ളാഹുവിന്റെ മഹത്തായിരിക്കുന്ന വെല്ലുവിളിക്ക് മുന്നിൽ അവർ ഭക്തി കടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും മഹത്തായിരിക്കുന്ന ആ സാഹിത്യമായ അള്ളാഹുവിന്റെ മഹത്തായിരിക്കുന്ന എന്നാലിന്റെ സാഹിത്യ ഗ്രന്ഥങ്ങളും മാത്രമല്ല ആ ഖുർആനിന്റെ അത് പാരായണം ചെയ്യുന്നതും അത് മഴക്കോലമാക്കുന്നതും എല്ലാം കൊണ്ടുവരും എന്ന് മാത്രമല്ല മാത്രങ്ങൾ പറഞ്ഞു. അലിസ്ലാം മീൻ എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനിപ്പോഴും തത്തുല്യമല്ല, ഒന്നിന് ഏറ്റവും മിനിമം പത്ത് പ്രതിഫലം നൽകുമെന്നും, അങ്ങനെ അലിസ്ലാമീൻ എന്ന് പറഞ്ഞാൽ മിനിമം 30 പ്രതിഫലം കിട്ടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യണം, ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കണം, ആ വിശുദ്ധ ഖുർആൻ നാം എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. മുഅ്മിനീകളുടെ വീടുകളിൽ അള്ളാഹുവിന്റെ മഹത്തായ വിശുദ്ധ ഖുർആൻ എവിടെയൊക്കെ പാരായണം ചെയ്യപ്പെടുന്നുവോ അവിടെ ഘോഷിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ മഹത്തായ മദീന പള്ളിയിൽ കയറിക്കൊണ്ട് തന്റെ വാഹനമാകുന്ന കുതിരയെ വന്ദിച്ചിട്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ കയറിയിട്ട് വിശുദ്ധമായ ഖുർആൻ പാരായണം നടത്തുകയാണ്. ഈ വേളയില ബഹുമാനപ്പെട്ടു ഉദയനദിയുള്ള ശബ്ദം കേൾക്കുന്നു. തന്റെ കുതിരക്കെന്തോ സംഭവിച്ചുള്ള വിഷയം ആ ശ്രദ്ധയുണ്ടാക്കുമ്പോൾ മഹാനായ ഹുസൈനിന്റെ ഹൃദയം ഉണ്ടാവണം. വീട്ടിൽ പള്ളിയിലുന്ന എഴുന്നേറ്റ് പുറത്തോട്ട് പോയി പുറത്തേക്ക് വന്നു. എന്നിട്ട് മഹാനായ ഹുസൈനിന്റെ ഹൃദയമുണ്ടാവു എന്റെ കുതിരയിലേക്ക് നോക്കുന്നു. അപ്പോഴാ ബഹുമാനപ്പെട്ട